കെ ജെ യേശുദാസ്, ഗായകൻ, അഭിനേതാവ്, സംഗീത സംവിധായകൻ. മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് അഥവാ M3DB.com 2021 June 22 വരെ സമാഹരിച്ച വിവരങ്ങളുടെ ശബ്ദരേഖ. വായിക്കുന്നത് നിർമ്മല. മലയാളികൾ ദാസേട്ടൻ എന്ന് വിളിക്കുകയും ആസ്വാദകർ ഗാനഗന്ധർവൻ എന്ന് പുകഴ്ത്തുകയും ചെയ്യുന്ന മലയാളത്തിലെയും ഇന്ത്യയിലെ തന്നെയും പ്രമുഖ ഗായകരിൽ ഒരാളാണ് യേശുദാസ്. മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ, ബംഗാളി, ഒഡിയ, മറാത്തി തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളിലായി 50,000-ൽ അധികം ഗാനങ്ങൾക്ക് ശബ്ദം നൽകി. 1965 USSR ഗവൺമെന്റിന്റെ അതിഥിയായി അവിടെ വിവിധ നഗരങ്ങളിൽ ഗാനാലാപനം നടത്തുകയും ഖസാക്കിസ്ഥാൻ റേഡിയോയ്ക്കു വേണ്ടി റഷ്യൻ ഭാഷയിൽ പാടുകയും ചെയ്തു. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നടത്തിയ സംഗീത പര്യടനങ്ങളിൽ കർണാട്ടിക് ശൈലിയിൽ അറബിക് ഗാനങ്ങൾ പാടുമായിരുന്നു. 2001 അഹിംസ എന്ന ആൽബത്തിനു വേണ്ടി സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ലാറ്റിനിലും പാടിയിട്ടുണ്ട്. 6 ദശകങ്ങളായി ഒരു ജനതയുടെ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നാദവിസ്മയമാണ് യേശുദാസ്. 1940 January 10 ഫോർട്ട് കൊച്ചിയിൽ പ്രശസ്ത നടനും ഗായകനുമായിരുന്ന അഗസ്റ്റിൻ ജോസഫിന്റെയും എലിസബത്തിന്റെയും 5 മക്കളിൽ മൂത്ത പുത്രനായി കട്ടശ്ശേരി ജോസഫ് യേശുദാസ് എന്ന കെ ജെ യേശുദാസ് ജനിച്ചു. ചെറുപ്രായത്തിൽ തന്നെ പിതാവ് ഗുരുനാഥനായി യേശുദാസിനെ സംഗീതം അഭ്യസിപ്പിച്ചു. 8 വയസ്സുള്ളപ്പോൾ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഒരു സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് സ്വർണ മെഡൽ സ്വന്തമാക്കി. 1958 സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ 1st ലഭിച്ചു. കരുവേലി പഠിക്കൽ കുഞ്ഞൻ വേലുവാശാന്റെ കീഴിൽ 1 വർഷത്തെ സംഗീതാഭ്യസനം, തുടർന്ന് പള്ളുരുത്തി രാമൻകുട്ടി ഭാഗവതരുടെ കീഴിൽ 6 മാസവും എറണാകുളം ശിവരാമൻ ഭാഗവതരുടെ കീഴിൽ 3 വർഷവും സംഗീതം പഠിച്ചു. SSLC പാസ്സായതിനു ശേഷം ശാസ്ത്രീയ സംഗീതാഭ്യസനത്തിന് തൃപ്പൂണിത്തുറ RLV അക്കാദമിയിൽ ചേർന്നു. 1960 ഗാനഭൂഷണം പരീക്ഷ 1st പാസ്സായ യേശുദാസ് സംഗീതഭൂഷണത്തിന് തിരുവനന്തപുരം സ്വാതി തിരുനാൾ അക്കാദമിയിൽ ചേർന്നു. പ്രശസ്ത സംഗീതജ്ഞനായ ഷെമ്മാങ്കുടി ആയിരുന്നു അന്ന് അക്കാദമിയുടെ പ്രിൻസിപ്പൽ. യേശുദാസിലെ സംഗീത പ്രതിഭ തിരിച്ചറിഞ്ഞ ഷെമ്മാങ്കുടി യേശുദാസിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊടുത്തു. കർണാടക സംഗീത ലോകത്തെ ആചാര്യനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനാകാനും കച്ചേരിക്ക് അകമ്പടി പാടാനും സാധിച്ചത് അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. 1961 November 14 MB ശ്രീനിവാസന്റെ സംഗീത സംവിധാനത്തിൽ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനായി ജാതിഭേദം, മതദ്വേഷം എന്ന് തുടങ്ങുന്ന വരികൾ ശബ്ദലേഖനം ചെയ്താണ് ചലച്ചിത്ര പ്രവേശം. എങ്കിലും ആദ്യം റിലീസ് ചെയ്ത സിനിമ ദക്ഷിണാമൂർത്തി ഈണമിട്ട വേലുത്തമ്പി ദളവ ആയിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് പ്രശസ്തരായ പല സംഗീത സംവിധായകരുടെയും ഈണങ്ങളിൽ തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം പാടാൻ യേശുദാസിനായി. ജി ദേവരാജൻ ഭാര്യയും ബാബുരാജ് ഉദ്യോഗസ്ഥയും യേശുദാസിന് നൽകിക്കൊണ്ട് വലിയ മുന്നേറ്റം നൽകി. മലയാള ചലച്ചിത്ര ഗാനശാഖയുടെ വളർച്ചയും യേശുദാസിന്റെ വളർച്ചയും സമാന്തരമായിട്ടാണ് പോകുന്നത്. ദേവരാജൻ, ദക്ഷിണാമൂർത്തി, ബാബുരാജ്, കെ രാഘവൻ, MK അർജുനൻ എന്നീ സംഗീത സംവിധായകരുടെ ഈണത്തിൽ യേശുദാസ് 60-കളിൽ ആലപിച്ച ഗാനങ്ങൾ ഒരു പുത്തൻ സംഗീത സംസ്കാരമാണ് കൊണ്ടുവന്നത്. തിരശീലയിൽ പ്രേം നസീർ ആണെങ്കിൽ ഗായകൻ യേശുദാസ് എന്ന നിലയിലേക്ക് ആസ്വാദക മനസ്സും സിനിമാ ലോകവും മാറി. 1963 S. ബാലചന്ദ്ര ഈണമിട്ട നീയും ബൊമ്മൈ നാനും ബൊമ്മൈ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ബൊമ്മൈ എന്ന ചിത്രത്തിലൂടെ തമിഴിലും തുടക്കം കുറിച്ചു. 1970 കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷനായി യേശുദാസ് നിയമിക്കപ്പെടുമ്പോൾ ആ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി അദ്ദേഹം. മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലുമായി അദ്ദേഹത്തിന്റെ ശബ്ദത്തെ ഉപയോഗിക്കാത്ത മുൻനിര സംഗീത സംവിധായകർ ഉണ്ടാവില്ല. 1971 ജയ് ജവാൻ ജയ് കിസാൻ എന്ന സിനിമയിലൂടെ ബോളിവുഡിലും പാടിത്തുടങ്ങി. ആദ്യം പുറത്തുവന്ന ഛോട്ടി സി ബാത് ഹിന്ദിയിലും യേശുദാസിനെ ശ്രദ്ധേയ ഗായകനാക്കി. രവീന്ദ്ര ജെയിൻ, ബാപ്പി ലഹരി, ഖയ്യാം, രാജ്കമൽ, സലീൽ ചൗധരി തുടങ്ങി ഇന്ത്യയിലെ തന്നെ മികച്ച സംഗീത സംവിധായകരുടെ പാട്ടുകൾ പാടാൻ അവസരം ലഭിച്ചു. ഇവർക്ക് പിറകെ രവീന്ദ്രൻ, ജോൺസൺ, എം ജി രാധാകൃഷ്ണൻ, ശ്യാം, എ ടി ഉമ്മർ തുടങ്ങി പുതിയ നൂറ്റാണ്ടിലെ വരെ സംഗീത സംവിധായകരുടെ കൂടെ യേശുദാസിന്റെ ശബ്ദം ചേർന്നപ്പോൾ ജനപ്രിയ സംഗീതം അതിന്റെ ഔന്നത്യത്തിൽ എത്തുകയായിരുന്നു. 1973 അഴകുള്ള സെലീന എന്ന ചിത്രത്തിനു വേണ്ടി വയലാറിന്റെ വരികൾക്ക് ഈണം പകർന്നുകൊണ്ടാണ് സംഗീത സംവിധായകന്റെ കുപ്പായം യേശുദാസ് അണിഞ്ഞത്. 12 ചിത്രങ്ങൾക്ക് വേണ്ടി 50 ചലച്ചിത്ര ഗാനങ്ങളും ഒരു പിടി ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും അദ്ദേഹം ഈണം പകർന്നിട്ടുണ്ട്. ചെയ്ത ഭൂരിഭാഗവും ഹിറ്റുകളായിരുന്നിട്ടും ഈണങ്ങൾ ഒരുക്കാനിരിക്കുമ്പോൾ മറ്റുള്ള സംഗീത സംവിധായകർക്ക് വേണ്ടി താൻ പാടുന്ന ഈണങ്ങളുടെ സ്വാധീനം മനസ്സിലേക്ക് വരുന്നത് മൂലം സംഗീത സംവിധാനത്തിൽ നിന്നും അദ്ദേഹം പിന്തിരിയുകയായിരുന്നു. 1980 തിരുവനന്തപുരത്ത് തരംഗിണി എന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഓഡിയോ നിർമ്മാണ കമ്പനിയും ആരംഭിച്ചു. തരംഗിണിയിലൂടെ പുറത്തുവന്ന സിനിമേതര ഉത്സവ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളെ വെല്ലുന്ന ജനപ്രീതിയോടെ വലിയ തരംഗമാണ് കേരളത്തിലും തമിഴ്നാട്ടിലും അക്കാലത്ത് തീർത്തത്. 1992 തരംഗിണി ചെന്നൈയിലേക്ക് പറിച്ചു നട്ടു. മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് യേശുദാസിന് ഗാനഗന്ധർവൻ എന്ന പേര് നൽകിയത്. സിനിമ ജനപ്രിയ ഗാനങ്ങളുടെ റെക്കോർഡിംഗ് തിരക്കുകൾക്കിടയിലും കർണാടക സംഗീതോപാസന കൈവിടാത്ത അദ്ദേഹം തന്റെ കച്ചേരികളിലൂടെ കർണാടക സംഗീതത്തെ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഒപ്പം ലോകത്തെല്ലായിടത്തും അദ്ദേഹത്തിന്റെ ഗാനമേളകൾ വലിയ ആൾക്കൂട്ടങ്ങളെ ആകർഷിച്ചിട്ടുമുണ്ട്. ഏതാനും ചിത്രങ്ങളിൽ പാടി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. കാവ്യമേള, കായംകുളം കൊച്ചുണ്ണി, അനാർക്കലി, പഠിച്ച കള്ളൻ, അച്ചാണി, ഹർഷബാഷ്പം, നിറകുടം, കതിർ മണ്ഡപം, പാതിരാസൂര്യൻ, നന്ദനം, ബോയ്ഫ്രണ്ട് തുടങ്ങിയ ചിത്രങ്ങളിലാണ് അദ്ദേഹം പാടി അഭിനയിച്ചത്. 1966 യേശുദാസ് തന്റെ അമ്മ എലിസബത്തിന്റെ പേരിൽ ഒരു സിനിമ നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു. മലേഷ്യൻ പ്രവാസിയായ പി എസ് വെല്യത്തും മറ്റു ചില കൂട്ടുകാരും പാർട്ട്ണർമാരായി യേശുദാസ് ആരംഭിച്ചതാണ് ശ്രീവാണി പ്രൊഡക്ഷൻസ്. ചാകര എന്നായിരുന്നു നിർമ്മിച്ച സിനിമയുടെ പേര്. റാണി ചന്ദ്രയും കുറെ പുതുമുഖങ്ങളും അഭിനയിച്ചു. 5-6 ഷൂട്ട് ചെയ്തെങ്കിലും പടം പൂർത്തിയായില്ല. ഉദയ സ്റ്റുഡിയോയിലെ ക്യാമറാമാൻ ആയിരുന്ന റെയ്നോൾസ് ആയിരുന്നു സംവിധായകൻ. 1970 യേശുദാസ് പ്രഭയെ വിവാഹം ചെയ്തു. വിനോദ്, വിജയ്, വിശാൽ എന്നിവരാണ് മക്കൾ. വിജയ് യേശുദാസും അറിയപ്പെടുന്ന ചലച്ചിത്ര പിന്നണി ഗായകനാണ്. അവാർഡുകൾ: പത്മവിഭൂഷൺ 2017, പത്മഭൂഷൺ 2002, പത്മശ്രീ 1975. ഏറ്റവും കൂടുതൽ തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം 8. ഏറ്റവും കൂടുതൽ തവണ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം 25. തമിഴ്നാട് സംസ്ഥാന സർക്കാർ പുരസ്കാരം 5. ആന്ധ്രാപ്രദേശ് സംസ്ഥാന പുരസ്കാരം 4. കർണാടക, ബംഗാൾ സംസ്ഥാന പുരസ്കാരങ്ങൾ ഓരോ തവണ വെച്ച്. 2002 കേരള സർക്കാരിന്റെ ജെ സി ദാനിയേൽ പുരസ്കാരം. മലയാള സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും പങ്കുവയ്ക്കുവാനും M3DB.com സന്ദർശിക്കുക. നന്ദി.